ഇന്ത്യൻ വംശജരുടെ എണ്ണം കൂടുന്നതിനൊപ്പം നമ്മുടെ ആഘോഷങ്ങളും ആചാരാനുഷ്ഠാനങ്ങളുമെല്ലാം ഓസ്ട്രേലിയയിൽ ഇപ്പോൾ കൂടുതൽ സജീവമായി വരികയാണ്. ഇത്തരം ആഘോഷങ്ങളിൽ ഇപ്പോൾ മലയാളികളും ഒട്ടും പിന്നിൽ നിൽക്കുന്നില്ല എന്നതാണ് സത്യം. ഓസ്ട്രേലിയയിലുള്ള ഹിന്ദുമത വിശ്വാസികൾ കഴിഞ്ഞയാഴ്ച ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളിലായിരുന്നു, അല്ലെങ്കിൽ ജന്മാഷ്ടമി ആഘോഷമെന്നും പറയാം. ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ രീതിയിലാണ് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ നടക്കാറുള്ളത്. മഹാരാഷ്ട്രയിലുള്ള ദഹിഹണ്ഡി എന്ന ഉറിയടിയും മറ്റുമൊക്കെ ലോകപ്രശസ്തമാണ്. മറ്റു സംസ്ഥാനങ്ങളിലും വൈവിധ്യമാർന്ന രീതിയിലുള്ള ആഘോഷങ്ങളാണ് ഉള്ളത്. കേരളത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷമെന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനം ശോഭായാത്രകളാണ്. കൃഷ്ണവേഷമണിഞ്ഞ ആൺകുട്ടികളും ഗോപികാവേഷമണിഞ്ഞ പെൺകുട്ടികളുമൊക്കെ ഘോഷയാത്രയായി അണിനിരക്കുന്ന ആഘോഷം. ഓസ്ട്രേലിയയിൽ വിവിധ ക്ഷേത്രങ്ങളിലും സംഘടനകളുടെ അഭിമുഖത്തിലുമൊക്കെ ഇത്തരത്തിൽ വൈവിധ്യമാർന്ന ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ നടക്കാറുണ്ട്. മിക്കപ്പോഴും ഓരോ ഭാഷാവിഭാഗക്കാരും അവരുടേതായിട്ടുള്ള ആഘോഷ രീതികൾ തന്നെ ഇവിടെയും പിന്തുടരുകയാണ് പതിവ്. പക്ഷേ മലയാളികളുടെ ശോഭായാത്രകൾ ഇതുവരെയും അത്ര സജീവമായിരുന്നില്ല എന്നാണ് തോന്നുന്നത്. ഇത്തവണത്തെ ശ്രീകൃഷ്ണ ജയന്തിക്ക് എന്തായാലും ഓസ്ട്രേലിയയിലെ ചില മലയാളി സംഘടനകളും ശോഭായാത്രകൾ സംഘടിപ്പിച്ചു. മെൽബണിൽ കേരള ഹിന്ദു സൊസൈറ്റി മെൽബണും ബാലഗോകുലവും ചേർന്ന് സംഘടിപ്പിച്ച ശോഭായാത്രയായിരുന്നു ഇതിൽ ഏറ്റവും വലിയ ആഘോഷം. കഴിഞ്ഞ ശനിയാഴ്ച മെൽബണിലെ കാരം ഡൗൺ ക്ഷേത്രത്തിലാണ് ഈ ആഘോഷം നടന്നത്. ഉണ്ണിക്കണ്ണന്മാരുടെയും ഗോപികമാരുടെയുമൊക്കെ വേഷമണിഞ്ഞ് 150 ബാലികാബാലന്മാർ അണിനിരന്ന ശോഭായാത്ര. കേരളത്തിൽ ഏതു തരത്തിലാണോ ശോഭായാത്രകൾ നടക്കുന്നത്, അതേ ആഘോഷം ഇവിടെയും കൊണ്ടുവരാനാണ് ശ്രമിച്ചതെന്ന് കേരള ഹിന്ദു സൊസൈറ്റിയുടെ പ്രസിഡന്റ് ശ്രീകുമാർ ശ്രീലകം പറഞ്ഞു.
നമ്മള് അതായത് സാറ്റർഡേ 3 നമ്മള് ഇത് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പൊ ആ സമയത്ത് ഏകദേശം 150 കുട്ടികള് ശ്രീകൃഷ്ണന്റെയും ഗോപികമാരുടെയും അതുപോലെ തന്നെ പരശുരാമൻ ബലരാമൻ അങ്ങനെ പുരാണ കഥാപാത്രങ്ങളുടെ വേഷം കെട്ടി അവിടെ എത്തി. പിന്നെ ബുദ്ധിമുട്ടുള്ളവരെ നമ്മൾ നമ്മുടെ തന്നെ ഒരുപാട് വോളണ്ടിയേഴ്സ് ഉണ്ടായിരുന്നു, അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ അങ്ങനെ ഒരു എത്രയധികം കുട്ടികൾ അണിനിരുന്നു, അവരെ നമ്മൾ ലൈനായിട്ട് നിർത്തി. എന്നിട്ട് നമ്മൾ നാട്ടിൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ നാമഘോഷ ലഹരിയോട് കൂടിയിട്ട് നേരെ അമ്പലത്തിന് ചുറ്റും വലം വെച്ച് അമ്പലത്തിൽ പ്രാർത്ഥിച്ചു. അതിനുശേഷം അവിടെ ഉറിയടി ഉണ്ടായിരുന്നു. അതിനുശേഷം കുട്ടികളുടെ തന്നെ ഒരു കൾച്ചറൽ പ്രോഗ്രാമും അവിടെ അവിടുത്തെ വലിയ ഹോളിൽ തന്നെ നമ്മൾ നടത്തിയിരുന്നു. ഏകദേശം 500 ആൾക്കാർ പങ്കെടുത്തിരുന്നു.
ആദ്യമായിട്ടാണോ നടത്തിയത്?
അല്ല, നമ്മള് കഴിഞ്ഞ വർഷവും ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ശോഭായാത്ര നടത്തിയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ശരിക്കും പറഞ്ഞ ആൾക്കാർക്കൊക്കെ തന്നെ വളരെയധികം ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അതായത് അവർ നാട്ടിൽ തിരിച്ചെത്തിയ ഒരു പ്രതീതിയായിരുന്നു, എസ്പെഷ്യലി നമ്മൾ ഉദ്ദേശിച്ച കുട്ടികളെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നമുക്ക് ഏകദേശം 7-8 സംഘടനകൾ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടതാണ് കേരള ഹിന്ദു സൊസൈറ്റി മെൽബണും അതിന്റെ ബാലവിഭാഗമായ വൃന്ദാവൻ കിഡ്സ് ക്ലബ്, പിന്നെ മെൽബൺ ബാലഗോകുലം, HSS, അതുപോലെ സനാതന ധർമ്മ സമിതി എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട്, ആ സ്കൂളിന്റെ ആൾക്കാരുണ്ടായിരുന്നു. ഹരേരാമ ഹരേകൃഷ്ണയുടെ ആൾക്കാരുണ്ടായിരുന്നു. കാരൻ ഡൗൺ ടെമ്പിൾ ഉണ്ടായിരുന്നു, ടെമ്പിളിന്റെ ഒരു ഹിന്ദുവിസ സ്കൂളുണ്ട്, അവരുടെ കുട്ടികളുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എല്ലാവരും അതായത് ഒരു കുടക്കീഴിൽ കുറെ അധികം ഗ്രൂപ്പുകളെ കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് തന്നെ വളരെ ഒരു സന്തോഷമായിട്ടാണ് നമ്മൾ കരുതുന്നത്.
ഇവിടെ അങ്ങനെ സാധാരണ രീതിയിൽ അത്തരം പരിപാടികൾ വലുതായിട്ട് നടക്കാറില്ല, അപ്പൊ അതിനുള്ളൊരു ലീഗൽ അനുമതികൾ എത്രത്തോളം വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു?
പക്ഷെ അതാണ് ഇതിന്റെ പ്രത്യേകത, നമ്മൾ പുറത്തിറങ്ങിയില്ല, അത് നമ്മൾ മെയിൻ റോഡിൽ ഇറങ്ങിയിരുന്നില്ല. നമുക്ക് ഗ്യാരണ്ടൗൺ ടെമ്പിൾ എന്ന് പറഞ്ഞ കുറെ അധികം ഏരിയ ഉണ്ട്, അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഗേറ്റിന്റെ അവിടുന്ന് നമ്മൾ ഉള്ളിലോട്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ ഔട്ട്സൈഡിലുള്ള അനുമതിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ടെമ്പിൾ നമ്മളെ വളരെ ടെമ്പിൾ കമ്മിറ്റി വളരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ കാർ പാർക്കിങ്ങിൽ ഒക്കെ കുറച്ച് മാനേജ് ചെയ്ത് അതിനുള്ളിൽ തന്നെയാണ് നമ്മൾ നടത്തിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തിറങ്ങേണ്ടി വന്നില്ല.
ഓക്കെ, ഇതൊരു കുട്ടികൾക്ക് എത്രത്തോളം ഒരു നാട്ടിൽ ജീവിക്കുന്ന ഒരു പ്രതീതി അല്ലെങ്കിൽ അവർക്ക് നാട്ടിലെ സംസ്കാരം ഇത്തരത്തിലുള്ള രീതികൾ അതെല്ലാം മനസ്സിലാക്കുന്നതിൽ എത്രത്തോളം സഹായകരമായെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്?
എന്റെ പേഴ്സണലായിട്ട് അഭിപ്രായം ഞാൻ വളരെയധികം അവർക്ക് സന്തോഷം ഉണ്ടാക്കിയ ഒരു പരിപാടിയായിരുന്നു അത്. എന്തുകൊണ്ടാ വെച്ചാല് അവർക്ക് തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റി ആരാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ, ആരാണ് രാധ, അതുപോലെ ബലരാമൻ എന്ന് പറഞ്ഞ ആരാണ്, അങ്ങനെയുള്ള പുരാണ കഥാപാത്രങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനും അത് അതിലൂടെ തന്നെ അവർക്ക് അവരെ അവരാരായിരുന്നു അവരെന്താണ് ചെയ്തത് എന്നൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പറ്റുകയും അതേ സമയത്ത് തന്നെ ഇവിടെയുള്ള മുതിർന്ന ആൾക്കാർക്ക് അവരുടെ ചെറുപ്പകാലത്തെ കുറിച്ച് വളരെ നല്ല രീതിയിൽ ഓർക്കാനുള്ള ഒരു അവസരം കൂടിയായിരുന്നു. എന്തുകൊണ്ടാ വെച്ചാൽ അവരൊക്കെ നാട്ടിൽ ഇതുപോലെയുള്ള ശോഭയാത്രകളിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്നിട്ട് അവർക്ക് ഇത്രയും വലിയ കുട്ടികളുടെ കൂടെ പങ്കെടുക്കും, അല്ലെങ്കിൽ ഇത്രയും വലിയ എണ്ണം ഉള്ള കുട്ടികളുടെ കൂടെ പങ്കെടുക്കുമ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര സന്തോഷമായിരുന്നു മനസ്സിൽ.
കേരളത്തിൽ ഇപ്പോൾ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളും ശോഭായാത്രയുമൊക്കെ വെറുമൊരു ആഘോഷം മാത്രമല്ല, മറിച്ച് ഒരു രാഷ്ട്രീയ വിഷയവും രാഷ്ട്രീയ വിവാദവുമാണ്. എന്നാൽ അത്തരം രാഷ്ട്രീയ വ്യത്യാസങ്ങളെല്ലാം മാറ്റിവച്ച് ആഘോഷത്തിന്റെ യഥാർത്ഥ സാംസ്കാരിക മൂല്യം ഉയർത്തിപ്പിടിക്കാനാണ് മെൽബണിലെ ശോഭായാത്രയിൽ ശ്രമിച്ചതെന്ന് ശ്രീകുമാർ ശൈലകം പറഞ്ഞു.
അതാണ് നമ്മളുടെ പ്രത്യേകത. അതാണ് ഇതിനകത്ത് നമ്മൾ ഈ മെൽബണിലുള്ള മിക്കവാറും എല്ലാ ഹിന്ദു ബേസ്ഡ് സംഘടനകളുമായിട്ടും സംസാരിച്ചിരുന്നു. ഈ ശോഭയാത്ര ശ്രീകൃഷ്ണ ജയന്തി ഒരു ഓപ്പൺ ഫോറം ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനകത്ത് ഇപ്പം രാഷ്ട്രീയത്തിന്റെ പ്രശ്നമില്ലാതെ ആർക്കും പങ്കെടുക്കാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എത്തോളം സംഘടനകൾ നമ്മളുടെ കൂടെ കൂടാൻ വേണ്ടി റെഡിയായി. അപ്പൊ അതുകൊണ്ട് ശ്രീകൃഷ്ണന്റെ ജന്മദിനം നമ്മൾ ആഘോഷിക്കുന്നു എന്നുള്ള രീതി മാത്രമാണ് നമ്മൾ ആഘോഷിച്ചത്. ഇതിനകത്ത് രാഷ്ട്രീയ പ്രശ്നങ്ങളും ശരിക്കും പറഞ്ഞ നമ്മളുടെ ഒരു പരിപാടിയിലും ഉണ്ടാവാറില്ല. അത് ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രമിക്കാറുമുണ്ട്. ഇച്ച രാഷ്ട്രീയം വേറെ, നമ്മളുടെ സംസ്കാരം വേറെ. നമ്മുടെ സംസ്കാരം നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ സംഘടന പ്രവർത്തിക്കുന്നത്.
ഓസ്ട്രേലിയയിലെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ വിശേഷം ഇവിടെ തീരുന്നില്ല. മെൽബണിലെ തന്നെ ഒരു മലയാളി ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ഒരു ഗാനം പുറത്തിറക്കുകയും ചെയ്തു. ഡാൻഡനോങ്ങിലുള്ള ശിവകുമാറാണ് ഈ ഗാനം പുറത്തിറക്കിയിരിക്കുന്നത്. ഈ ഗാനത്തെക്കുറിച്ച് സൽവി മനീഷുമായി ശിവകുമാർ സംസാരിക്കുകയുണ്ടായി.
ഇത് ശരിക്കും ആദ്യമായിട്ടെന്ന് പറഞ്ഞാൽ ഞാനൊരു കണ്ണാ നീയവിടെ എന്ന ഒരു പുതിയൊരു ശ്രീകൃഷ്ണ ഭക്തിഗാനത്തിന്റെ ആൽബം ഞാൻ ചെയ്യുന്നുണ്ട്. അതിനകത്തുള്ള ഒരു പാട്ടാണിത്. മൊത്തം ആ സീഡിയിൽ 10 പാട്ടുകളാണ് ഉള്ളത്. അതിനകത്തുള്ള ഒരു പാട്ടാണ് ഈ കണ്ണന്റെ പിറന്നാളോട് അനുബന്ധിച്ച് ചെയ്തത്.
ഓക്കെ, എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഇത്തരത്തിലൊരു ഗാനം രൂപപ്പെടുത്തിയെടുക്കാൻ ശിവകുമാർ തയ്യാറായത്? ഇതിന് എന്താണ് ഇതിനെ പ്രേരിപ്പിച്ചത്?
ഞാൻ നേരത്തെ പാട്ടുകൾ എഴുതാറുണ്ടായിരുന്നെങ്കിലും അങ്ങനെ മറ്റാരോടും ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ അനൂപ് മേനോന്റെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു പാട്ട് എഴുതി അദ്ദേഹത്തിന് അയച്ചു കൊടുത്ത സമയത്ത് വേൾഡ് വൈഡിൽ നിന്നും ലഭിച്ച 4500 എൻട്രിയിൽ നിന്നും എന്റെ പാട്ട് സെലക്ട് ചെയ്തു. അപ്പൊ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായി. പക്ഷെ ആ പാട്ട് എനിക്ക് ഫൈനലൈസ് കിട്ടിയിട്ടില്ല, പക്ഷെ ഷോർട്ട് ലിസ്റ്റഡ് ആയിരുന്നു. പിന്നെ അങ്ങനെയാണ് പെട്ടെന്ന് കണ്ണനെ കുറിച്ചിട്ട് ഓർമ്മ വന്നതും കണ്ണന്റെ പാട്ടുകൾ തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചത്. അങ്ങനെ കണ്ണനെ കുറിച്ച് ഒരു 10 പാട്ട് എഴുതാമെന്ന് വിചാരിച്ച് അങ്ങനെ പല സബ്ജക്റ്റുകളും വന്നു. അങ്ങനെ 10 പാട്ടുകൾ അത് എഴുതി. അതിനകത്ത് നമ്മുടെ ഗാനഗന്ധർവൻ ദാസേട്ടന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ഗാനം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദാസേട്ടനും നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണനും തമ്മിലുള്ള ഒരു റിലേഷൻ അതുകൂടി ആ പാട്ടിന്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
ഇതിന്റെ വരികളാണോ താങ്കൾ ചിട്ടപ്പെടുത്തിയത്, അതോ ഇത് മ്യൂസിക്കും ഷൂമാർ തന്നെയാണോ?
ഞാൻ ആദ്യം ലിറിക്സ് ആണ് എഴുതിയിരുന്നത്. പിന്നെ ഞാനങ്ങനെ അതിന്റെ ഒന്നാമത്തെ പാട്ടിന്റെ മ്യൂസിക് ഞാൻ തന്നെ ചെയ്തു. അങ്ങനെ അതിന്റെ ഓർക്കസ്ട്രേഷൻ ഫസ്റ്റ് തന്നെ എന്റെ ഫ്രണ്ട് നാട്ടിൽ നിന്ന് എന്റെ കൂടെ പഠിച്ചു തന്നെ, സിനിമാ ഫീൽഡിലാണ് ഉള്ളത് തിരുവനന്തപുരത്ത്, അവനത് ഓർക്കസ്ട്രേഷൻ ചെയ്തപ്പം എല്ലാവർക്കും അയച്ചു കൊടുത്തപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് എന്നോട് പറഞ്ഞത് എന്തുകൊണ്ട് നീ ആ 10 പാട്ട് മ്യൂസിക് ചെയ്തുവിടാം. അങ്ങനെയാണ് ഞാൻ ഈ മ്യൂസിക്കിലേക്ക് വന്നത്.
എന്തായാലും മലയാളികളുടെ ശ്രീകൃഷ്ണ ജയന്തിയും ഓണവും വിഷുവും കുരിശുമല കയറ്റവും ഇഫ്താർ വിരുന്നുമൊക്കെയായി നമ്മുടെ സംസ്കാരവും ആചാരാനുഷ്ഠാനങ്ങളും ഓസ്ട്രേലിയയിൽ കൂടുതൽ സജീവമാവുകയാണ്.